നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ: ബഹിരാകാശ പര്യവേക്ഷണം മനുഷ്യന്റെ കഴിവുകൾ വർദ്ധിപ്പിച്ച് ഭാവനയെ യാഥാർത്ഥ്യമാക്കി മാറ്റിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രഥമ ദേശീയ ബഹിരാകാശ ദിനാഘോഷം രാഷ്ട്രപതി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉക്രൈനിലെ കീവിലെത്തി. പോലീസിന്റെ മാനവിക മുഖവും കാര്യക്ഷമതയും വർദ്ധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബിന്റെ നിർമ്മാണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കൈറ്റ് തയ്യാറാക്കിയ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മന്ത്രി വി ശിവൻകുട്ടി പുറത്തിറക്കി. മുണ്ടക്കൈ ദുരന്ത പുനരധിവാസവും അനുബന്ധ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വയനാട് മുട്ടിൽ WMO കോളേജിൽ യോഗം പുരോഗമിക്കുന്നു. ബഹിരാകാശ മേഖലയ്ക്ക് മാത്രമല്ല രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനും ISRO സുപ്രധാന സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. പ്രഥമ ദേശീയ ബഹിരാകാശ ദിനാഘോഷം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ബഹിരാകാശ പര്യവേക്ഷണം മനുഷ്യന്റെ കഴിവുകൾ വർദ്ധിപ്പിച്ച് ഭാവനയെ യാഥാർത്ഥ്യമാക്കി മാറ്റിയെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു, ഇന്ത്യയുടെ ബഹിരാകാശ വിജയഗാഥ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ദൌത്യത്തിന്റെ ഭാഗമായി ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ വിക്രം ലാൻഡർ ഇന്ത്യ വിജയകരമായി ഇറക്കിയതിന്റെ സ്മരണാർത്ഥമാണ് ഈ വർഷം മുതൽ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കുന്നത്. ദിനത്തോടനുബന്ധിച്ച് റോബോട്ടിക്സ് ചലഞ്ചിലും ഭാരതീയ അന്തരീക്ഷ ഹാക്കത്തണിലും വിജയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. രാജ്യമെമ്പാടും വിപുലമായ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രഥമ ദേശീയ ബഹിരാകാശ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസ നേർന്നു. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ സംഭാവനകളും നേട്ടങ്ങളും അഭിമാനം നൽകുന്നതാണ്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഭാവിയിലേക്ക് പല തീരുമാനങ്ങളും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉക്രൈനിലെ കീവിലെത്തി. പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി ഉക്രൈൻ സന്ദർശിക്കുന്നത്. പോളണ്ടിൽ നിന്ന് യാത്ര തിരിക്കും മുൻപ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ഉക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഉക്രൈന്റെ സുഹൃത്തും പങ്കാളിയുമെന്ന നിലയിൽ മേഖലയിൽ സമാധാനവും സ്ഥിരതയും എത്രയും വേഗമുണ്ടാവണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയും യുഎസും സ്വാഭാവിക സഖ്യകക്ഷികളും ശക്തരായ പങ്കാളികളുമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. 4 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ആദ്യ ദിവസം വാഷിംഗ്ടണിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഈ വർഷത്തെ അമേരിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ഔദ്യോഗികമായി അംഗീകരിച്ചു. ചിക്കാഗോ യുണൈറ്റഡ് സെന്ററിൽ നടന്ന സമ്മേളനത്തിലാണ് ഹാരിസ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അമേരിക്കക്കാരെ ഒന്നിപ്പിക്കുന്നതും അവരുടെ ഭാവിക്കുവേണ്ടി പോരാടുന്നതുമായ പ്രസിഡന്റായിരിക്കുമെന്ന് കമലാ ഹാരിസ് പറഞ്ഞു. നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് ഇന്ത്യൻ വംശജയായ ഹാരിസ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായത്. വിജയിച്ചാൽ ഹാരിസ് അമേരിക്കയുടെ ആദ്യ വനിതാ പ്രസിഡന്റാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 113 എപ്പിസോഡ് ഞായറാഴ്ച ആകാശവാണിയിലും ദൂരദർശനിലും കേൾക്കാം. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാണ്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും നമോ ആപ്പ്, MyGOV പ്ലാറ്റ്ഫോം, ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ ഇന്നുകൂടി അറിയിക്കാം. പോലീസിന്റെ മാനവിക മുഖവും കാര്യക്ഷമതയും വർദ്ധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദുരന്തമുഖത്തും അന്വേഷണ രംഗത്തും ഇത് ദൃശ്യമാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP 4 ബറ്റാലിയൻ നടന്ന പാസിംഗ് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചതിനുശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള ആംഡ് പോലീസ് 2 ബറ്റാലിയനിൽ നിന്ന് 152 പേരും 4 ബറ്റാലിയനിൽ നിന്ന് 167 പേരും ഉൾപ്പെടെ 314 സേനാംഗങ്ങളാണ് കേരള പോലീസിന്റെ ഭാഗമായത്. കണ്ണൂർ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പിണറായിയിൽ 285 കോടി രൂപ ചിലവിൽ സ്ഥാപിക്കുന്ന പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബിന്റെ നിർമ്മാണം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മന്ത്രിമാരായ ഡോ ആർ ബിന്ദു, PA മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. പോളിടെക്നിക് കോളേജ്, ISRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്, ITI, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സിവിൽ സർവീസ് അക്കാദമി എന്നിവ ഈ വിദ്യാഭ്യാസ സമുച്ചയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിജ്ഞാനാധിഷ്ഠിത ഹൈടെക് വ്യവസായങ്ങളുടെ കേന്ദ്രമാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ഇതിനായി വിജ്ഞാനാധിഷ്ഠിത സമൂഹവും സമ്പദ്വ്യവസ്ഥയും തയ്യാറാക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൊച്ചിയിൽ KSIDC റോബോട്ടിക്സ് റൌണ്ട് ടേബിൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റങ്ങൾക്ക് അനുസൃതമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മാറ്റിയെടുക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെ രണ്ട് ദിവസത്തെ സംസ്ഥാനതല ക്യാമ്പ് ഇന്ന് കൊച്ചി ഇടപ്പള്ളിയിൽ ആരംഭിച്ചു. മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ക്യാമ്പുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 130 കുട്ടികളാണ് യൂണിസെഫിന്റെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കൈറ്റ് തയ്യാറാക്കിയ കൈറ്റ് GNU ലിനക്സ് 22.04 എന്ന പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്വീറ്റിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. മുണ്ടക്കൈ ദുരന്ത പുനരധിവാസവും അനുബന്ധ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വയനാട് മൂട്ടിൽ WMO കോളേജിൽ യോഗം പുരോഗമിക്കുന്നു. ദുരന്തം നേരിട്ട് ബാധിച്ചവരും ജില്ലാ കലക്ടർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, MLA, സർവകക്ഷി നേതാക്കൾ, സാമുദായിക സംഘടനാ നേതാക്കൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് 19 കുടുംബങ്ങളെ കൂടി താൽക്കാലികമായി പുനരധിവസിപ്പിക്കും. മുണ്ടേരിയിലെ 4 ഗവൺമെന്റ് ക്വാർട്ടേഴ്സുകളും ഒരു ഷെൽട്ടർ ഹോമും 2 ദിവസത്തിനകം താൽക്കാലിക പുനരധിവാസത്തിനായി സജ്ജമാക്കും. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കാണിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഇനി തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതിയാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഗവൺമെന്റ് വിഷയത്തിൽ പ്രതികരിച്ചതാണെന്നും കൂടുതൽ അഭിപ്രായങ്ങൾ പറയാനില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സ്വമേധയാ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാനാകില്ലെന്ന് മുൻമന്ത്രി AK ബാലൻ ആവർത്തിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ നിയമനടപടി സാധ്യമാകൂ എന്നും ഹൈക്കോടതി അടുത്തമാസം 10 കേസ് പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നും ബാലൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സമഗ്ര വനിതാ നയം സിനിമാ മേഖലയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ PSTDevi കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാന വനിതാ കമ്മീഷന്റെ തൊഴിലിടത്തിലെ സ്ത്രീ സംസ്ഥാനതല സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. തൊഴിലിടത്തിൽ സ്ത്രീവിരുദ്ധത കൂടുകയാണെന്ന് അവർ വിലയിരുത്തി. സിനിമയ്ക്ക് സമൂഹത്തിൽ നിർണായക സ്വാധീനമുണ്ട്. സിനിമാ രംഗത്തെ സഹോദരിമാർ ആക്രമിക്കപ്പെടുന്നതിന് അറുതി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഹേമ കമ്മീഷൻ രൂപീകരിച്ചതെന്ന് അവർ പറഞ്ഞു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ മലയാള സിനിമാ വ്യവസായ മേഖലയിൽ വ്യാപക മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടെന്നും അവ പരിശോധിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും കമ്മിറ്റി റിപ്പോർട്ടും പരാതിയും വിശദമായി വിലയിരുത്തി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികളെക്കുറിച്ച് 2 വിശദീകരണം സമർപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സെപ്റ്റംബറിൽ കണ്ണൂർ ഗസ്റ്റ് ഹൌസിലെ സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ഷൂട്ടിംഗ് ലൊക്കേഷനിലെ അപകടത്തിൽ ശരിയായ ചികിത്സ ലഭിച്ചില്ലെന്നും 5 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് നടി ശീതൽ തമ്പി ചിത്രത്തിന്റെ നിർമ്മാതാവായ മഞ്ജു വാര്യർക്കും നിർമ്മാണ കമ്പനി പാർട്ണർ ബിനീഷ് ചന്ദ്രനും വക്കീൽ നോട്ടീസ് അയച്ചു. ഫൂട്ടേജ് എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിനിടെയാണ് നടിക്ക് പരിക്കേറ്റത്. രക്തക്കുഴലുകളുടെ വീക്കം പരിഹരിക്കുന്നതിന് നൂതന ഹൃദയ ശസ്ത്രക്രിയാ മാർഗ്ഗങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോ തൊറാസിക് ആന്റ് വാസ്കുലാർ സർജറി വിഭാഗം വികസിപ്പിച്ചു. സംവിധാനം തയ്യാറാക്കിയ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടും ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനുമായ ഡോക്ടർ TK ജയകുമാറിനെയും സംഘത്തെയും അഭിനന്ദിക്കുന്നുവെന്ന് മന്ത്രി വീണ ജോർജ് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. അടുത്ത വർഷത്തെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മത്സരങ്ങൾ പ്രഖ്യാപിച്ചു. രോഹിത് ശർമ്മ നയിക്കുന്ന ടീം ജൂണിൽ 5 ടെസ്റ്റ് പരമ്പര കളിക്കും. ലീഡ്സ്, ബർമിംഗ്ഹാം, ലണ്ടൻ, മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ. ഇന്ത്യൻ വനിതാ ടീം മത്സരങ്ങളും പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിൽ ജൂൺ മുതൽ ജൂലൈ 5 5 20-20 3 ഏകദിനങ്ങളും ഉണ്ടായിരിക്കും. നേപ്പാളിൽ സാഫ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന്റെ അവസാന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഇന്ത്യ ഇന്ന് മാലദ്വീപിനെ നേരിടും. ഉച്ചയ്ക്ക് കാഠ്മണ്ഡുവിലെ ANFA കോംപ്ലക്സിലാണ് മത്സരം. ഡ്യൂറാന്റ് കപ്പ് അവസാന ക്വാർട്ടർ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ബംഗളൂരു FCയെ നേരിടും. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. 2022 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ മത്സരം കാണാൻ ടിക്കറ്റ് എടുത്തിട്ടും മലപ്പുറം പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം ലഭിക്കാത്തവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ഉപഭോക്തൃ ഫോറം വിധിച്ചു. 30 ടിക്കറ്റ് തുക തിരിച്ചു നൽകാനും 10,000 നഷ്ടപരിഹാരം നൽകാനുമാണ് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടത്. സ്വർണവില കുറഞ്ഞു. പവന് 160 കുറഞ്ഞ് 53,780 ഗ്രാമിന് 6,660. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 3 മഴ തുടർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ പര്യവേക്ഷണം മനുഷ്യന്റെ കഴിവുകൾ വർദ്ധിപ്പിച്ച് ഭാവനയെ യാഥാർത്ഥ്യമാക്കി മാറ്റിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രഥമ ദേശീയ ബഹിരാകാശ ദിനാഘോഷം രാഷ്ട്രപതി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉക്രൈനിലെ കീവിലെത്തി. പോലീസിന്റെ മാനവിക മുഖവും കാര്യക്ഷമതയും വർദ്ധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ നിർമ്മാണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കൈറ്റ് തയ്യാറാക്കിയ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മന്ത്രി വി ശിവൻകുട്ടി പുറത്തിറക്കി. മുൻ മുണ്ടക്കൈ ദുരന്ത പുനരധിവാസവും അനുബന്ധ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വയനാട് മുട്ടിൽ WMO കോളേജിൽ യോഗം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.